2024 സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ശ്രീനാരായണ ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹ ശ്രമം സന്ദർശിച്ചതിന്റെ ശതാബ്ദി ദിനമാണ് ഇന്ന്. ചരിത്രത്തെ തിളപ്പിച്ച ഗുരു സാന്നിധ്യം സ്വാമി ശുഭാനന്ദ ജനറൽ സെക്രട്ടറി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് എഴുതുന്നു. കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറെ മാറ്റത്തിന് വഴിവെച്ച സഹന സമരമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. അതിന്റെ ശതാബ്ദി കേരളം വളരെ പ്രാധാന്യത്തോടെയാണ് ആഘോഷിച്ചത്. മനുഷ്യന്റെ പ്രഥമവും മൗലികവുമായ അവകാശങ്ങളിൽ പ്രധാനമായത് സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. വലിയൊരു ജനവിഭാഗത്തിന് ആ സ്വാതന്ത്ര്യം കേരളത്തിൽ നിഷേധിക്കപ്പെട്ടിരുന്നു. മനുഷ്യൻ ഒരു ജാതി, അതാണ് നമ്മുടെ മതം എന്ന വിശ്വ മാനവികതയുടെ മഹാസന്ദേശം കാലത്തിനും ലോകത്തിനും അനുരൂപമായി ഒരു വിജ്ഞാപനം കണക്കെ നൽകിയ ശ്രീനാരായണ ഗുരുദേവന് പോലും ഒരുവേളെ ഐത്താചാരത്തിന്റെ പേരിൽ സഞ്ചാര വിലക്കു ഉണ്ടായി. വൈക്കം ക്ഷേത്ര വഴിയിലുണ്ടായ ആ ദുരനുഭവ ചരിത്രത്തിൽ നിന്നാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പിറവിക്കുള്ള സാഹചര്യം തേജിതമായത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് പിന്നിലുള്ള നവോത്ഥാനത്തിന്റെ അതേ മാനവികതയിൽ നിന്നുമാണ് വൈക്കം സത്യാഗ്രഹം വളർന്ന് ദേശീയ പ്രക്ഷോഭമായി മാറിയത്. അതിന്റെ പിതൃസ്ഥാനം ഗുരുദേവനും നേതൃസ്ഥാനം ഗുരുവിന്റെ പ്രമുഖ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ടി കെ മാധവനും അവകാശപ്പെട്ടതാണെന്നതിൽ തർക്കമില്ല. മഹാത്മജിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സവർണറിൽ ഒരു വിഭാഗത്തെയും ഐത്താചാരത്തിനെതിരെ നിലപാട് എടുപ്പിക്കുന്നതിൽ ടി കെ മാധവന് ആന്തരികമായി പ്രചോദനമേകിയിരുന്നത് ഗുരുദേവനാണെന്നതും തർക്കമറ്റ കാര്യമാണ്. ടി കെ മാധവൻ 1922 ശിവഗിരി ശാരദമഠത്തിന് സമീപമുണ്ടായിരുന്ന വനജാശി മണ്ഡപത്തിൽ വെച്ച് ഗുരുദേവനെ വണങ്ങി സമ്മതവും അനുഗ്രഹവും വാങ്ങിയ ശേഷമാണ് തിരുനെൽവേലിയിൽ എത്തിയിരുന്ന ഗാന്ധിജിയെ അവിടെ പോയി കണ്ട് സത്യാഗ്രഹത്തിനുള്ള അനുമതി വാങ്ങിയത്. ഗുരുദേവന്റെ അനുഗ്രഹവും ഗാന്ധിജിയുടെ പിന്തുണയും ഒന്നിപ്പിച്ച് വൈക്കത്തെ സത്യാഗ്രഹത്തിനുള്ള വേദി ആക്കിയപ്പോൾ അതിന് എല്ലാ ആശീർവാദവും ഗുരുദേവൻ നൽകുകയായിരുന്നു. മാത്രമല്ല സത്യാഗ്രഹത്തിനായി വൈക്കത്തെ വെല്ലൂർ മഠം തന്നെ വിട്ടു നൽകുകയും ചെയ്തു. അതോടെ വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമമായി മാറി. നാനാജാതിക്കാർ ചേർന്നൊന്നായി അവിടെ സത്യാഗ്രഹം ഇരിക്കുകയും ആഹാരമുണ്ടാക്കുകയും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്തപ്പോൾ അത് ശക്തമായ വിപ്ലവ ആവേശമായി സമൂഹത്തിലെങ്ങും അലയടിച്ചു. സത്യാഗ്രഹ സമരത്തിന്റെ നടപ്പും വിശേഷങ്ങളും അപ്പോൾ തന്നെ ഗുരുദേവൻ പ്രത്യേകം ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. മനുഷ്യരുടെ മൗലിക സ്വാതന്ത്ര്യത്തെ തടുക്കുന്നതിനോട് ഒന്നും ഗുരുവിനും ഒരു കൽ യോജിപ്പുണ്ടായിരുന്നില്ല. 1924 സെപ്റ്റംബർ 27 ഗുരുദേവൻ നേരിട്ട് ശിക്ഷഗണങ്ങളുമൊത്ത് വൈക്കത്തെ സത്യാഗ്രഹ ആശ്രമത്തിലെത്തി സത്യാഗ്രഹികളെ സന്ദർശിക്കുകയും അവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തതിന്റെ ശതാബ്ദി വേളയിലാണ് ഇത്. വൈക്കം ബോട്ടുചട്ടിയിൽ ഗുരുദേവനെ സ്വീകരിച്ച് ആനയിക്കാനായി അന്ന് 1000 പരം ധർമ്മ ഭടന്മാർ തടിച്ചുകൂടിയിരുന്നു. പല നിറത്തിലുള്ള നൂലുകൊണ്ടുണ്ടാക്കിയ വിശേഷപ്പെട്ട ഒരു ഖദർ ഷാൾ നാരായണൻ എന്ന് പേരുള്ള ഒരു ഗുരുഭക്തൻ ബോട്ടിൽ നിന്ന് ഇറങ്ങും മുൻപ് തന്നെ ഗുരുദേവനെ അണിയിച്ചപ്പോൾ ജനങ്ങളുടെ ആവേശവും ആരവവും ശക്തിയും അണപൊട്ടി ഒഴുകി. ഗുരുവിന്റെ വരവറിഞ്ഞ് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വെല്ലൂർ മഠം എന്ന സത്യാഗ്രഹ ആശ്രമത്തിൽ എത്തിയിരുന്നു. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ പിറ്റേന്ന് വൈകിട്ട് അവിടെ നടന്ന സമൂഹ പ്രാർത്ഥനയും ഭജനയും പൊതുയോഗവും സത്യാഗ്രഹികൾക്ക് വലിയ ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് പകർന്നത്. അതോടെ സമരഭടന്മാരുടെ ഊർജവും വീര്യവും വിജയപ്രതീക്ഷയും വാനോളം ഉയർന്നുപൊങ്ങി. ഗുരുദേവന് പാത കാണിക്കയായി വന്നു ചേർന്ന മുഴുവൻ പണവും സത്യാഗ്രഹം നടത്തിപ്പിനായി വിട്ടുകൊടുത്തു. സമരഭടന്മാർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനും ആലുവ അദ്വൈത ആശ്രമത്തിന്റെ ചുമതല നോക്കി വന്നിരുന്ന സത്യവ്രത സ്വാമികളെ ഗുരുദേവൻ പ്രത്യേകം നിയോഗിക്കുകയും ചെയ്തു. സത്യാഗ്രഹത്തിന്റെ ചിലവിലേക്കായി അക്കാലത്ത് ഗുരുദേവൻ 1000 രൂപയാണ് സംഭാവന ചെയ്തത്. ഇതിന്റെ കൂടി തുടർച്ചയായിട്ടാണ് ആര്യ സമാജത്തിന്റെ ആചാര്യനായിരുന്ന സ്വാമി ശ്രദ്ധാനന്ദജിയും സത്യാഗ്രഹ ആശ്രമത്തിലെത്തി സത്യാഗ്രഹികൾക്ക് ആത്മീയ പിന്തുണയേകിയതും 1000 രൂപ സംഭാവനയായി നൽകിയതും. സെപ്റ്റംബർ 29 ഉച്ചയോടെ ബോട്ട് മാർഗം വൈക്കത്ത് നിന്ന് മടങ്ങുന്നതിനായി ഗുരുദേവൻ സത്യാഗ്രഹ ആശ്രമം വിട്ട് പുറത്തേക്ക് പോരുമ്പോൾ ഒരു സംഘം ആളുകൾ ഗുരുസന്നിധിയിലെത്തി അവരുടെ ധർമ്മരാജ്യമേത് മർമ്മ ഭേദകം തീണ്ടൽ ധർമ്മരാജ്യമേത് മർമ്മ ഭേദകം എന്നുള്ള പാട്ട് കേട്ടിട്ട് ഗുരുദേവൻ സന്തോഷത്തോടെ ഇങ്ങനെ അരുളി, നാമം പോയി സത്യാഗ്രഹം അനുഷ്ഠിക്കാമല്ലോ. ഗുരുദേവൻ തുറന്നിട്ടെല്ലാം ശുദ്ധമായ മാനവികതയുടെ കൈവഴികളാണ്. വിലക്കുകൾ ഇല്ലാത്ത സർവരും സോദരേതേന വാഴുന്ന ഒരു മാതൃകാ ലോകത്തിന്റെ സ്ഥാപനത്തിനായി അവതരിച്ച ഗുരുദേവന്റെ നവോത്ഥാന വീതിയിൽ നിന്നുമാണ് ആധുനിക കേരളം രൂപപ്പെട്ടതെന്ന് ചരിത്രം. മനുഷ്യന്റെയും മാനവികതയുടെയും സ്വാതന്ത്ര്യം നിരപരാധി ആയിരിക്കണമെന്നതായിരുന്നു ഗുരുദേവ സങ്കല്പം. അതുകൊണ്ടാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതോടൊന്നും ഗുരുവിന് യോജിപ്പുണ്ടാകാതിരുന്നത്. എന്നാൽ ദൈവത്തിന്റെയും ധർമ്മത്തിന്റെയും പേരിൽ വിശ്വാസത്തെ മതാധിപത്യത്തിലേക്ക് സവർണാധിപത്യത്തിലേക്കും വഴി തിരിച്ചു വിട്ടവരാണ് അന്നും ഇന്നും നമ്മുടെ ചരിത്രത്തിനും നവോത്ഥാനത്തിനും എതിരെ വെല്ലുവിളികൾ ഉയർത്തുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠയുടെയും വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഒക്കെ ചരിത്ര പശ്ചാത്തലത്തെ മറയ്ക്കുന്ന ഇത്രക്കാർ മനുഷ്യരിൽ മതത്തെയും ജാതിയെയും മാത്രം കാണുന്നവരാണ്. വിലക്കിയതും മറഞ്ഞതുമെല്ലാം തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർ സംഘടിതമായി ഗുരുദേവ സന്ദേശങ്ങൾ കളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നത്. സത്യാഗ്രഹത്തെപ്പറ്റി ഒരു ദിവസം കെ എം കേശവൻ എന്നൊരാൾ ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു, വൈക്കം സത്യാഗ്രഹം ഭംഗിയായി തന്നെ നടക്കുന്നു. അവിടെ കറിക്കരിക്കുന്നത് ഈഴവത്തി ആണെങ്കിൽ വെക്കുന്നത് നായരാണ്. കറിക്ക് നുറുകുന്നത് പുലയനും നമ്പൂതിരിയും കൂടിയാണ്. ഉണ്ണുന്നത് നാനാജാതിക്കാർ ഒരേ നിരയിലിരുന്നും അത് കേട്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, അവരിൽ മനുഷ്യരല്ലാത്തവരില്ലല്ലോ. ഗുരുവിന്റെ മാനവിക ഭീഷണം ഇതാണ്. നമ്മൾ പലതായി കാണുമ്പോൾ ഗുരു ആ പലതുകളെ എല്ലാം ഒന്നായി കാണുന്നു. അതാണ് ഗുരുക്കന്മാരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള പ്രധാന അന്തരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരത്തിനും നാന്ദി കുറിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയം ശരിക്കും പറഞ്ഞ ഗുരുദേവന്റെ മാനവീതിക്കും സർവരും സോദരേതന വാഴണമെന്ന സന്ദേശത്തിനും അവകാശപ്പെട്ടതാണെന്ന വസ്തുത ഈ വേളയിലെങ്കിലും ചരിത്രകാരന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. 1900 മാർച്ച് 30 രാവിലെ ഖാദി വസ്ത്രം ധരിച്ച് നിരോധിക്കപ്പെട്ട ക്ഷേത്ര റോഡിലേക്ക് പുലയ സമുദായത്തിന്റെ പ്രതിനിധിയായി കുഞ്ഞപ്പിയും ഈഴവ സമുദായത്തിന്റെ പ്രതിനിധിയായി ബാഹുലേയനും നായർ സമുദായത്തിന്റെ പ്രതിനിധിയായി ഗോവിന്ദപണിക്കറും ആദ്യ സത്യാഗ്രഹികളായി പ്രവേശിച്ചു. അറസ്റ്റ് വരിച്ചുകൊണ്ട് ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം 603 ദിവസങ്ങളാണ് സമരവീര്യം നാൾക്കുനാൾ വർദ്ധിതമാക്കി നീണ്ടുനിന്നത്. സത്യാഗ്രഹികളുടെ കണ്ണിൽ ഒരിക്കൽ ചുണ്ണാമ്പ് തേച്ചതായും ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, വെടിവെക്കും പറന്നു പോകരുത്. മൌലിക സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും മേലുള്ള ഏത് കടന്നുകയറ്റത്തെയും ദുർമയം നേരിടണമെന്ന ആഹ്വാനമാണ് ഈ ഗുരുവചനത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത്. ഗുരുദേവന്റെ സത്യാഗ്രഹ ആശ്രമ സന്ദർശന ശതാബ്ദി നിത്യ പ്രചോദനമായി തീരട്ടെ.